ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் shivam.org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
அதிசூக்ஷ்மத்வா த்ருவிஜ்ஞேயமிதி மத்வா ஏதமேவ அர்த்தம் புன புன ஆஹ. இது பலதவணை பண்ணிட்டுள்ளதாக, அதிசூக்ஷ்மத்வா த்ருவிஜ்ஞேயம், ஆத்மாவ் த்ருவிஜ்ஞேயமாயிருக்கும், வளர பிரயாசப்பட்டு அறியேண்டியிருக்கிறது. எந்தகொண்ட் இது அதிசூக்ஷ்மமாயிருந்த அதிசூக்ஷ்மாயதுகொண்டு அறியன் பற்றாத்ததல்ல, ஒருவிலும் அறிவின விஷயம் ஆகாத்ததல்ல, அவிஜ்ஞேயமல்ல. சூக்மாயிருக்கிறதே அறியுள்ள உபாயம் எந்தாலும் துர்விஜ்ஞேயம் இது மத்துவ, இது துர்விஜ்ஞேயமான மனசிலக்கா பிரயாசமுள்ளதாய் வெளியிட்டு ஏதமேவ அர்த்தம், இதே காரியத்தை தான் புன புன ஆஹ மீண்டும் மீண்டும் பரவும். ஆதிசூக்மாயிருக்கிற ஈ ஆத்ம தத்துவத்தை அறியுள்ளோ உள்ள ஒரு பிரதானமான உபாயம் என்பது இதனை ஆவர்த்திச்சு ஆவர்த்திச்சு அறியான சிரமிச்சு கொண்டே இருக்கும், அதான் அவன் உபாயமாய்ட்டு நிர்தேசிக்கிறது. அதுகொண்டான அதே நிசாமம் பண்ணி நாசுத்தே ராமிரதே காலம் என்ன பண்ணிருக்கிறது, வரக்கம் வரை மரணம் வரை இதனை குறித்து என்ன சிந்திச்சு கொண்டே இருக்கான் பயன. நிரந்தரமாய ஆத்மசிந்தனம், ஆத்ம அனுசந்தானம் கொண்டு மாத்திரமே அதிசூக்ஷ்மாயிருக்கிற இது வெளிப்படுத்தணும். அஜேத சுவாமியோ ஈ சந்யாசம் என்ன பரையின் ஒரு வழி நிர்தேசிச்சு என்ன வேண்டிட்டு மட்டு பிரவர்த்திகளில் ஏற்பட்டிருக்கோ சமயம் கிட்டத்தில், இது மட்டு விவகாரங்களும் மொழியிருக்கோ அவன் மனஸ் இதை குறித்து சிந்திக்க சமயம் கிட்டாது. அதுகொண்டு அதெல்லாம் விட்டுட்டு சர்வ கர்ம பரித்தியாக சர்வ கர்மத்தையும் விட்டுட்டு இது தான் சிந்திச்சு கொண்டிருக்கோம். அது வந்துட்டாலும் சன்னியாசம் என்ன சம்பிரதாயம் தான் ஆகியோர் சுவாமிகள் அதில் தான் கூடுதல் பலம் கொடுக்கணும். இது நிரந்தரமாக ஆத்ம அனுசந்தானம் கொண்டு மாத்திரமே அதிசூக்ஷ்மாயிருக்கிற ஈ ஆத்ம தத்துவ ஒராள் வெளிப்படுத்தும் என்ன. அதுகொண்டு இது மீண்டும் மீண்டும் பரையும். அப்ப இது மீண்டும் பரையும் புனருத்தி தோஷம் உண்டு என்பது நான் பண்ணு சாஹித்யத்திலும் மட்டும் புனருத்தி என்ன தோஷத்தை பரையும். ஒரு காரியம் பண்ணதின் சேஷம் மீண்டும் அது ஆவர்த்திக்க, அதெல்லாம் காவிய தோஷங்களிலும் மட்டும் பெடுந்தவாள். பஷே இவிட அங்கே வரணும், இவிட அங்கே ஒரு தோஷமில்ல, மறுச்சது குணமாக ஆவர்த்திச்சு கொண்டே இருக்கும். அதனை ஆவர்த்திக்கின்றோ மனசின் விரசத ஷீலம் இதொன்னும் வராது, சூட்சிக்கணும். உபாயம் இதொன்னு மாத்திரமே மட்டொரு உபாயம் இல்ல, இதை ஆவர்த்திக்க அல்லாத ஒரு உபாயம் இல்ல. அதிண்டு நிரந்தரமாக சாதன அதான் இவ்வளவு உத்தேசிக்கணும். அதுகொண்டு மீண்டும் அக்காரியத்தை மற்றொரு தரத்தில் பரையும். அடுத்த மந்திரத்தில் சுவப்னாந்தம் ஜாகரிதாந்தம் சோபௌ ஏனானு பஷ்யதி மகாந்தம் நிதும் ஆத்மானம் மத்வா தீரோன சூசதி. சுவப்னாந்தம் பாஷ்யத்தில் அவனை வியாக்கியானிக்கணும் சுவப்ன மத்தியம், அவன் ஒன்னோடு விசதீகரிக்கணும் சுவப்ன விஜ்ஞேயம் இத்தர்த்தம். சுவப்னாந்தம் என்று பறஞ்சால் சுவப்ன விஜ்ஞேயம், சொப்னத்தில் அறியப்படுவா என்னர்த்தம். அதனால சொப்னாந்தம் என்று பறஞ்சது சொப்னத்தில் அறியப்படுற விஷயங்கள் ஆனால் சொப்ன விஜ்ஞேயம் ததா. அதுபோல ஜாகரிதாந்தம் அதனை வியாக்கியானிக்கிறது ஜாகரித மத்தியம், அதிண்ட அர்த்தமான ஜாகிரத விஜ்ஞேயம், ஜாகிரத்தில் அறியப்படுறவா. இப்ப சொப்னத்தில் அறியப்படுற பதார்த்தங்கள் ஜாகிரத்தில் அறியப்படுற பதார்த்தமும் உபவும் இது ரெண்டும், ஜாகிரத்திலும் சொப்னத்திலும் அறியப்படுற விஷயங்கள் சொப்ன ஜாகரிதாந்தோ, சொப்னத்திலேயும் ஜாகிரத்திலேயும் ஈ விஷயங்கள் ஏன ஆத்மனா அனுபவிச்சதி, ഏതൊരാത്മാവിനാലാണോ അനുപശരി നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, ലോക ഇത് സർവം പോകും, ബാക്കിയെല്ലാം പഴയത് പോലെ തന്നെ. ജീവന്മാർ ജാഗ്രതത്തിലും സ്വപ്നത്തിലും നിരന്തരം അനേക വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തിന്റെ സഹായത്താലാണ് ഇതറിയുന്നത്? ഇതറിയുന്നത് ആത്മാവ് തന്നെയാണ്, അല്ലെങ്കിൽ ആത്മ ചൈതന്യത്താലാണ് സർവവും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ്. ആത്മാവ് തം മഹാന്തം, മഹാനായിരിക്കുന്ന സർവവ്യാപിയായിരിക്കുന്ന വിഭു സർവത്തിനും ആധാരമായിരിക്കുന്ന ആത്മാനം തന്റെ സ്വരൂപത്തെ മത്വ, അതിന്റെ അർത്ഥം പറയുന്നു അവഗമ്യ, സാക്ഷാത്കരിച്ച് എങ്ങനെ ആത്മഭാവേന, ആത്മഭാവത്തിനെ സാക്ഷാത്കരിക്കണം. ആത്മാവിനെ അറിഞ്ഞാൽ ആത്മാവിനെയും ബുദ്ധി അംഗീയമായി അറിഞ്ഞുകളെ അത് വരാതിരിക്കാൻ വേണ്ടി പറയുന്നു സാക്ഷാത് അഹം അസ്മി പരമാത്മേതി. സാക്ഷാത് അഹം, ഈ പ്രത്യക്ഷമായി തന്നെ ഇരിക്കുന്ന അഹം പരമാത്മാ അസ്മി, ഞാൻ തന്നെയാണ് ആ പരമാത്മാവ് എന്നിങ്ങനെ എന്നിങ്ങനെ ഇതി എന്നിങ്ങനെ അറിഞ്ഞു ധീരോ വിവേകി നശോചതി. അതിന്റെ ഫലത്തെ പറയുന്നു ദുഃഖിക്കുന്നില്ല. താൻ ആത്മാവാണ് എന്നുള്ള ഈ അനുഭവം മാത്രമേ ആത്യന്തികമായ ദുഃഖനിവൃത്തിക്ക് സഹായിക്കൂ എന്നാണ് അദ്വൈത സിദ്ധാന്തം. കാരണം ആത്മസാക്ഷാത്കാരത്തിന്റെ ഫലം എന്നാണ് ദുഃഖനിവൃത്തിയാണ്. ദ്വൈത ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റവും പരമമായ ദ്വൈത സാക്ഷാത്കാരം പോലും ദുഃഖനിവൃത്തി ഉണ്ടാകത്തില്ല എന്നാണ് അദ്വൈതയുടെ പക്ഷം. ഈശ്വരനെ എത്ര മഹത്തായി ഗണിച്ചാലും ആ ഈശ്വരനെ തന്നിൽ നിന്ന് അന്യമായി കാണുന്നിടത്തോളം കാലം, ഭേദബുദ്ധി നിലനിൽക്കുന്നിടത്തോളം കാലം ദുഃഖം അവസാനിക്കത്തില്ല. ആ ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ദുഃഖം, ആ ഈശ്വരനെ പ്രാപിക്കാത്തതുകൊണ്ടുള്ള ദുഃഖം പലതരത്തിലും, ദ്വൈതബോധമുള്ളിടത്തോളം കാലം ദുഃഖം നിലനിൽ. അതുകൊണ്ട് എന്താണ് സാക്ഷാത് അഹമസ്മി പരമാത്മ, ആ പരമാത്മാവാണ് ഇരിക്കുന്നത്, താൻ തന്നെയാണ് എന്നുള്ള ആ ബോധം, അത് മാത്രമേ ദുഃഖത്തെ ഒഴിവാക്കത്തുള്ളൂ. അവൻ പിന്നീട് ദുഃഖിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് മഹാന്തം വിഭും ആത്മാവാണ് ഇത് ശങ്കരാചാര്യ കൃത്രിമമായി പറയുന്നതല്ല, മഹാനും വിഭുവുമായിരിക്കുന്ന ആത്മാവാനും തന്നെ എന്നാണ്. തന്നെ പരിച്ഛന്നനായി കാണുന്നു, അത് വിട്ടിട്ട് താനാണ് മഹാൻ ആയിരിക്കുന്നത്, താൻ തന്നെ വിഭു, സർവവ്യാപിയായും സർവാധാരമായും ഇരിക്കുന്ന താൻ തന്നെ, അതിനെയാണ് പരമാത്മാവെന്ന് പറയുന്നത്. അങ്ങനെയുള്ള തന്നെ സാക്ഷാത്കരിച്ചിട്ട് ധീരൻ ദുഃഖത്തെ നിന്നും മോചിക്കുന്നു എന്നാണ്. അപ്പൊ ശ്രുതിയുടെ അക്ഷരങ്ങളെ അതേപടി വ്യാഖ്യാനിക്കും തന്നെയാണ് ഈ അദ്വൈത സിദ്ധാന്തത്തെ ആചാര്യസ്വാമികൾ സമർത്ഥിച്ചിരിക്കുന്നത്. അല്ലാതെ തന്റേതായ എന്തെങ്കിലും ജീവൻ ആ പരമാത്മാവ് തന്നെയെന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടില്ല. ഈ ഭാഗങ്ങളിലാണ് വളരെ സ്പഷ്ടമായി തന്നെ പറയുന്നത്, ആ പരമാത്മാവ് തന്നെയാണ് ഈ ജീവൻ ഭാവത്തിട്ടിരിക്കുന്നത്. ഈ ജീവനെ ആ പരമാത്മാവായിട്ട് തന്നെ അറിയണം എന്നുള്ളത് ശ്രുതി തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ്, എന്നാ ഭാഷകാരൻ വിശദീകരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ അറിഞ്ഞിട്ടൊരുവൻ അതിന്റെ ഫലമായി പറയുന്നു ദുഃഖത്തിൽ നിന്നും മോചനായിത്തീരുന്നു, അവന് ദുഃഖമില്ല എന്നാണ്. സ്വപ്നാന്തം ജാഗരിതാന്തം ചോഭൗ ഏനാനു പശ്യതി മഹാന്തം വിഭും ആത്മാനം മത്വാ ധീരോ ന ശോചതി. ഈ മന്ത്രവും വളരെ സരളമാണ്. സ്വപ്നാന്തം ജാഗരിതാന്തം ച ഉഭൗ, അവിടെ ചേർത്തെഴുതിയിരിക്കുന്നു ചോഭൗ എന്ന് പിരിച്ചെടുക്കുമ്പോൾ ച ഉഭൗ. അതുപോലെ ഏന അനുപശ്യതി, ഏനാനുപശ്യതി, ഏന അനുപശ്യതി മഹാന്തം ലിഭം ആത്മാനം മത്വ ധീര ന ശോചതി. കിഞ്ച മാത്രമല്ല, നിങ്ങൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞ് ദൃഢപ്പെടുത്തുകയാണ്. ഇമം മധ്വതം വേദ ആത്മാനം ജീവം അന്തികാഖ് ഈശാനം ഭൂതഭവ്യസ്യ ന തതോ വിജഗുപ്സതേ ഏതം വൈ തത്. യകശ്ചിത് ഏതൊരുവനാണ് ഏതെങ്കിലും ഒരു മധ്വദം മധുവിനെ അറിയിക്കുന്നവൻ മധ്വദൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മഫല ഭുജം, കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ. ദ്വാസുപർണ സവിജ സഖായ എന്ന് പറയുന്ന മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മഫലഭുക് ജീവൻ, ജീവൻ കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനായ ഈ ജീവനെ എന്ന് വെച്ചാൽ സുഖദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവനെ ഇവനെ പ്രാണാദി കലാപസ്യ ധാരയിതാരൻ, പ്രാണാദി കലാപം, പ്രാണാദി സമൂഹം, പ്രാണന്മാർ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതാണ് പ്രാണാദി കലാപം. ഇവയെ ധരിച്ചിരിക്കുന്നവൻ ധാരയിതാരൻ, ഇതിനെയെല്ലാം ആരാണോ നിലനിർത്തിയിരിക്കുന്നത് അതാണ് ആത്മാവ്. ഇവയല്ല പ്രാണനും മനസ്സും ബുദ്ധിയൊന്നും ആത്മാവല്ല, ഇവയെല്ലാം നിലനിർത്തിയിരിക്കുന്നത് ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ ഇതെല്ലാം ചേതനവത്തായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ധാരയിതാവ്. അതിനെ ആത്മാനം വേദ, അതിനെ തന്റെ സ്വരൂപമായി ആരാണോ അറിയുന്നത് വിജാനാദി, ആരാണോ ഇതിനെ അറിയുന്നത്, തന്റെ സ്വരൂപത്തെ അറിയുന്നത്. അങ്ങനെ അന്തിക അന്തിക സമീപി ഈശാനം, ഈശൻ എന്ന് പറഞ്ഞാണ് ഈശാനം, ഈശിതാരം ഭരിക്കുന്നവൻ എന്നാണ്. എന്തിനെ? ഭൂതഭവ്യസ്യ കാലത്രയസ്യ, ഭൂതഭാവി വർത്തമാനം മൂന്ന് കാലത്തെയും നിയന്ത്രിക്കുന്നവൻ, അങ്ങനെ മൂന്ന് കാലത്തെയും നിയന്ത്രിക്കുന്നവനായിരിക്കുന്ന ആളെയാണ് നമ്മൾ പരമാത്മാവെന്ന് പറയുന്നത്. അതിനെ എങ്ങനെ അറിയുന്നു? അന്തികേ സമീപേ, അല്ലെ ഏറ്റവും സമീപത്തിൽ അറിയും. തന്റെ ഏറ്റവും സമീപം എന്ന് പറയുന്നത് തന്റെ തന്നെ സ്വരൂപം തന്നെ. അപ്പൊ കാലത്രയത്തെയും നിയന്ത്രിക്കുന്നവനായ ഈശ്വരൻ ആയിരിക്കുന്നത് തന്റെ വാസ്തവ സ്വരൂപം തന്നെ എന്നറിയുന്നവൻ തഥ തദ്വിജ്ഞാന, ആ വിജ്ഞാനം കൊണ്ട് ഊർധ്വം അത്തരൊരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ആത്മാനം തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ ന വിജുഗുപ്സതേ ന ഗോപായിതും ഇച്ഛതി, പിന്നെ ആത്മാവിനെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ആത്മാവിനെ പിന്നീട് അവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആരാണ്? ആത്മാവിന് അപകടം സംഭവിക്കുമെന്ന് കരുതുന്നവനാണ്, എന്നുവെച്ചാൽ ഭയമുള്ളവനാണ്. ഭയമുള്ളവനാണ് തന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, തന്റെ രക്ഷയെ ആഗ്രഹിക്കുന്നു. ഇവിടെ എന്താണ്? ഭയം നശിക്കുന്നവൻ. ഭയം നശിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ അവൻ തന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ന ഗോപായുധം ഇച്ഛതി, തന്നെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? അഭയപ്രാപ്തത്വം, അവൻ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു. ഭയം എന്ന് പറയുന്നത് ജീവനിൽ സഹജമായിരിക്കുന്നു. നിരന്തരം അവൻ ഭയന്നുകൊണ്ടിരിക്കുന്നു, തന്റെ നാശത്തെ, തന്റെ രക്ഷയെ ആഗ്രഹിക്കുന്നു, തന്റെ നാശത്തെ ഭയക്കുന്നു. പറയുന്നു ഈ അതിനുവേണ്ടിയിട്ടാണ് ഈശ്വരനെ ആശ്രയിക്കുന്നത്, തന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവൻ ഈശ്വരനെ ആഗ്രഹിക്കുന്നത്. തന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരാളാണ് ഈശ്വരൻ എന്നുള്ള വിശ്വാസം. തനിക്ക് എന്തുകൊണ്ട് രക്ഷ വേണ്ടി വരുന്നു? താൻ ഭയക്കുന്നതുകൊണ്ട്. താൻ പരിച്ഛിന്നനാണ്, നശിക്കുന്നവനാണെന്ന് കരുതി തന്റെ നാശത്തെ അല്ലെങ്കിൽ തന്റെ വ്യയത്തെ ഏതെങ്കിലും തരത്തിലുള്ള തന്റെ ന്യൂനതകളെ ഭയക്കുന്നു. ഭയക്കുന്നതുകൊണ്ടാണ് തന്നിൽ നിന്നും അന്യനായ ഈശ്വരനെ തന്റെ രക്ഷകനായി സ്വീകരിക്കുന്നത്, ഈശ്വരനെ ആശ്രയിക്കുന്നതല്ല. പക്ഷെ പറയുന്ന എന്താണ്? കാലത്രയത്തിനും ഈശാനനായിരിക്കുന്ന, കാലത്രയത്തെ നിയന്ത്രിക്കുന്നവനായിരിക്കുന്ന ആ പരമാത്മാവ് തന്റെ സ്വരൂപം തന്നെ എന്നറിയുന്നവൻ എന്നെ തന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി അന്യനായിരിക്കുന്ന ഒരു ഈശ്വരനെ ആശ്രയിക്കുന്നില്ല. എന്തുകൊണ്ട്? അഭയപ്രാപ്തത്വ ബ്രഹ്മാണ്ഡത്തിൽ പറയും അഭയം വൈ ജനകപ്രാപ്തോസി, നീ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു. തന്റെ സ്വരൂപ സാക്ഷാത്കാരം കൊണ്ട് നീ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത്, അഭയത്തെ അവൻ പ്രാപിച്ചിരിക്കുന്നു. യാവധി ഭയമധ്യസ്ഥ അനിത്യം ആത്മാനം മന്യതേ താവ ഗോപായികം ഇച്ഛതി ആത്മാനം. ഒരുവൻ തന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, തനിക്ക് അന്യനായ ഒരു രക്ഷകൻ വേണമെന്ന് കരുതുന്നു, സർവശക്തനായ ഒരു ഈശ്വരൻ തന്നെ രക്ഷിക്കാൻ വേണമെന്ന് കരുതുന്നു. എന്തുകൊണ്ട്? യാവത് ഹി ഭയം അധ്യസ്ഥ അനിത്യം ആത്മാനം മന്യതേ, താൻ അനിത്യനാണ്, താൻ ഭയത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ്, തനിക്ക് നഷ്ടങ്ങളും നാശങ്ങളും വരും എന്ന് കരുതുന്നവൻ, അങ്ങനെ കരുതുന്നിടത്തോളം കാലം ഗോപായുധം ഇച്ഛതി തന്നെ രക്ഷിക്കാൻ, ആത്മാനം തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി അവൻ ശ്രമിക്കുന്നു. താൻ നശിക്കുന്നവനാണെന്ന് കരുതുന്നു, അവൻ ഭയക്കുന്നു, തന്റെ നാശത്തെ ഭയന്നു തന്റെ രക്ഷയെ ആഗ്രഹിക്കുന്നു, രക്ഷകനെ അന്വേഷിക്കുന്നു. യഥാതു എപ്പോഴാണോ നിത്യം അദ്വൈതം ആത്മാനം വിജാനാതി, നിത്യമായിരിക്കുന്ന ദ്വൈതരഹിതമായിരിക്കുന്ന ആത്മാനം തന്റെ സ്വരൂപത്തെ അറിയുന്നത്, തന്റെ വാസ്തവ സ്വരൂപത്തെ നിത്യമായി നാശമില്ലാത്തതായി ഏകമായി എപ്പോഴാണ് അറിയുന്നത്, തഥാ അങ്ങനെ അറിയുമ്പോൾ കിം കഹ ആര് എന്തുകൊണ്ട് എങ്ങനെ ഗോപായിരുമിച്ച് തന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കും, തന്റെ രക്ഷയെക്കുറിച്ച് ഒരുവൻ എങ്ങനെ ചിന്തിക്കാൻ കഴിയും, കഴിയത്തില്ല എന്നല്ല, ഏതദ്വൈ തദ് ഇതി പൂർവ്വം, അങ്ങനെയുള്ള ഒരു തത്വത്തെയാണ് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരുന്നത്. അവിടെ ദ്വൈത ദേശം പോലെയുണ്ട്, അങ്ങനെ ഇല്ലാത്തതായ ഒരു തത്വം, തന്റെ യഥാർത്ഥ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ആ ജ്ഞാനത്തെയാണ് നിനക്ക് ഞാൻ ഉപദേശിച്ചു തരുന്നത് എന്നാണ് യമദേവൻ മഹിഷിയോട് പറയുന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഭയമില്ലാതാകുന്നു. അപ്പോ തത്വമല്ല വിജയിച്ചതേ എന്ന് പറഞ്ഞാൽ അവൻ പിന്നീട് ഭയക്കുന്നില്ല എന്നാണ് എന്റെ താല്പര്യം. അപ്പൊ ഭയത്തെ ഇല്ലാതാക്കുന്ന ആത്മവിജ്ഞാനം അതാണ് ഇവിടെ ഉപദേശിക്കുന്നത്. കാരണം യമദേവൻ എന്ന് പറയുന്ന ഭയത്തിന് കാരണക്കാരനാണ്, സർവരെയും ഭയപ്പെടുത്തുന്നതാണ് യമദേവൻ. യമം നാശം, കാലം അത് നാശത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള യമദേവൻ ഇവിടെ ഉപദേശിക്കുകയാണ്. എന്താണോ അങ്ങനെ യമനെ ഭയക്കേണ്ട കാര്യമില്ല, ആത്മാവ് നിത്യമാണ്, ആത്മാവ് സർവവ്യാപിയാണ്, അത് തന്നെ പരമാത്മാവായി നിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത്, ആ പരമാത്മാവിനെ അറിയുന്നവൻ പിന്നീട് ഭയക്കുന്നില്ല, ഒന്നിനും അവന് ഭയക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അതുകൊണ്ട് ഈ കർമ്മഫലം കർമ്മഫലഭോക്താവായിരിക്കുന്ന ജീവന് തന്റെ സ്വരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഭയത്തിന് അവകാശമില്ല എന്നുള്ളതാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്, അഞ്ചാമത്തെ മന്ത്രത്തിൽ. യമം അദ്ഭുതം വേദ ആത്മാനം ജീവൻ അന്തികാർ ഈശാനം ഭൂതഭവ്യസ്യ നതതോ വിജഗുപ്സതേ ഏതദ്വൈതത്. ഈ മന്ത്രത്തിന്റെ അർത്ഥം വളരെ സ്പഷ്ടമാണ്. യ യഹ ഇമം മധ്വതം വേദ ആത്മാനം ജീവൻ അന്തികാർ, അവിടെ ഒന്നും സന്ധിയില്ല, ഈശാനം ഭൂതഭവ്യസ്യ ന തതഹ വിജഗുപ്സതേ ഏതത് വൈ തത്. യഹ പ്രത്യേകാത്മ ഈശ്വരഭാവേന നിർദ്ദിഷ്ട സ സർവാത്മ ഇത്യേത് ദർശിക്കുന്നു. കഴിഞ്ഞ മന്ത്രത്തിൽ രണ്ട് മന്ത്രങ്ങളിലും പറഞ്ഞ എന്താണ്? പ്രത്യേകാത്മ ഈശ്വരഭാവേന നിർദ്ദിഷ്ട, ആ പ്രത്യേകാത്മാവിനെ തന്നെയാണ് തനിക്ക് ഉള്ളിൽ സർവാധാരമായിരിക്കുന്ന ആ പ്രത്യേകാത്മാവിന് തന്നെയാണ് ഈശ്വരനാണെന്ന് ഇവിടെ നിർദ്ദേശിച്ചു. അതുതന്നെയാണ് കാലത്രയത്തിനും ഈശ്വരനായിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് തന്നിൽ മാത്രമല്ല സർവാത്മാ, സർവജീവന്മാരിലും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നത്, സർവാത്മാവായിരിക്കുന്നു ഈശ്വരന്റെ സർവവ്യാപകത്വം. നിത്യത ദർശേരി അക്കാര്യമെന്ന് അടുത്ത മന്ത്രത്തിൽ വെളിപ്പെടുത്തുന്നത് എന്നാണ് ഭാഷകാരൻ പറയുന്നത്. യഹ പൂർവം തപസോ ജാതം അഭ്യ പൂർവം അജായത ഗുഹാം പ്രവിശ്യ തിഷ്ഠന്തം യോ ഭൂദേഭിർ വ്യകശ്യത ഏതന്വൈ തത്. യഹ കശ്ചിൻ മുമുക്ഷു, ഒരു മുമുക്ഷു പ്രോക്ഷിച്ചു, പൂർവം പ്രഥമം തപസു ജ്ഞാനാദിദക്ഷിണാ ബ്രഹ്മണ ഇത്യേതജ്ജാതം ഉത്പന്നം ഹിരണ്യഗർഭം കിമപേക്ഷ പൂർണിക്ക അഭ്യ പൂർവം അബ്സൈലേഭ്യ പഞ്ചഭൂതേഭ്യോ നേവലാഭ്യോ അഭ്യ ഇത്യഭിപ്രായ അജായത ഉത്പന്ന. ഇവിടെ ഹിരണ്യഗർഭനെ കുറിച്ചാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. ഏ കശ്ചൻ ഒരു മുമുക്ഷവും പൂർവം പറയുന്നു പ്രഥമം തപസ്സഹ പൂർവം എന്ന് തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനാദി ലക്ഷണാദ് ബ്രഹ്മണ ഇത്യേത് ബ്രഹ്മത്തിൽ നിന്നും ജാതം. ആ ബ്രഹ്മം എങ്ങനെയുള്ളതാണ്? ജ്ഞാനാദി സ്വരൂപത്തോടുകൂടിയാണ്, സച്ചിദാനന്ദ സ്വരൂപത്തോടുകൂടിയതാണ്. അതുകൊണ്ടാണ് അതിന് തപസ്സെന്ന് പറയുന്നത്. ഏ പൂർവം തപസ്സോ ജാതം, തപസ്സിൽ നിന്നും ഉണ്ടായത്, ജ്ഞാനരൂപത്തിലുള്ള ആ പരബ്രഹ്മത്തിൽ നിന്നും ഉണ്ടായത് ഇത്യേത് ജാതം ഉത്പന്നം ആദ്യമുണ്ടായത്. അത് മുമ്പും പറഞ്ഞിട്ടുണ്ട് കാര്യബ്രഹ്മം, കാരണബ്രഹ്മത്തിൽ നിന്നും ആദ്യമുണ്ടായ കാര്യഗ്രഹം ബ്രഹ്മം. അതിനാണ് ഇവിടെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. ഹിരണ്യഗർഭൻ അതാണ് ആദ്യമുണ്ടായത്, പ്രഥമജൻ പ്രഥമജീവൻ എന്നെല്ലാം പറയുന്നു. നിയന്താവ് സർവലോകത്തിന്റെ നിയന്താവായിരിക്കുന്ന ഹിരണ്യഗർഭൻ കിമപേക്ഷപൂർവം അതിനെ പൂർവ്വം ഉണ്ടായതെന്ന് പറഞ്ഞു, മുമ്പുണ്ടായതെന്ന് പറഞ്ഞു. എന്തിനപേക്ഷിച്ച് മുമ്പുണ്ടായത്? വിത്യാഹ അഭ്യഹ അഭ്യഹപൂർവം അജായത. അഭ്യഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭ്യഹപൂർവം അപ്സഹിതേഭ്യ പഞ്ചഭൂതേഭ്യ പഞ്ചഭൂതങ്ങൾക്ക് മുമ്പിലുണ്ടായത്, പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് ഹിരണ്യഗർഭൻ. ന കേവല അഭ്യോ അഭ്യ ഇത്യഭിപ്രായ ജലമുണ്ടായതിന് മുമ്പ് എന്ന് വ്യാഖ്യാനിക്കരുത്. അപ് ജലം, ആ ജലത്തിന് മുമ്പുണ്ടായതെന്നല്ല മറിച്ച് പഞ്ചഭൂതങ്ങൾക്ക് മുമ്പുണ്ടായത് എന്ന് വ്യാഖ്യാനിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അഭ്യഹപൂർവം അജായത, പഞ്ചഭൂത സൃഷ്ടിക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടവനായ ഹിരണ്യഗർഭൻ അതാണ് തപസഹ പൂർവം ജാതം എന്ന് പറഞ്ഞു. ആ ബ്രഹ്മത്തിൽ നിന്നും തപസ്സെന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മമെന്നാണ്. ആ ബ്രഹ്മത്തിൽ നിന്നും ആദ്യമുണ്ടായത്, പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിക്ക് മുമ്പുണ്ടായത് അജായത ഉത്പന്ന ഗഹസ്തം പ്രഥമജം ദേവാദി ശരീരാണി ഉത്പാദ്യ സർവപ്രാണിഗുഹാം ഹൃദയാകാശം പ്രവിശ്യ തിഷ്ഠന്തം. ആ ഹിരണ്യഗർഭൻ തന്നെയാണ് പിന്നീട് സർവസൃഷ്ടികളും നടത്തിയത്. ഇങ്ങനെ ദേവാദി ശരീരാണി ഉത്പാദ്യ ദേവാദി ശരീരങ്ങളെ നിർമ്മിച്ചു, ദേവമനുഷ്യാദി ശരീരങ്ങളെ സൃഷ്ടിച്ചു. സർവപ്രാണി ഗുഹാം ഹൃദയാകാശം പ്രവിശ്യ സർവപ്രാണികളുടെയും ഹൃദയാന്തർഭാഗം, ശരീരമധ്യത്തിലുള്ള ഹൃദയാന്തർഭാഗത്ത് ഹൃദയാകാശം പ്രവിശ്യ ഹൃദയാന്തർഭാഗം, അതിനാണ് ഹൃദയാകാശം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് തിഷ്ഠന്തം നിലനിന്ന് ശബ്ദാദിയിൽ ഉപലഭമാനം ജീവഭാവത്തിൽ ശബ്ദാദികളെ ഗ്രഹിച്ച് ഭൂതേഭി ഭൂതൈഹി കാര്യകരണ ലക്ഷണൈഹി സഹ തിഷ്ഠന്തം കാര്യകരണങ്ങളോടുകൂടി നിലനിൽക്കുന്ന ഇവനെ, അതായത് പരബ്രഹ്മത്തിൽ നിന്നുണ്ടായ ഹിരണ്യഗർഭരൂപത്തിൽ അതുകഴിഞ്ഞാണ് പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചത്, സർവജീവശരീരങ്ങളെയും സൃഷ്ടിച്ചു, ആ ശരീരമധ്യത്തിൽ ഹൃദയ അന്തർഭാഗത്ത് പ്രവേശിച്ചു. ഇതെല്ലാം ഒരു പരമാത്മാവാണ്. അങ്ങനെ പ്രവേശിച്ചു നിൽക്കുന്ന തിഷ്ഠന്തം ഈ പരമാത്മാവിനെ യഹ വിപശ്യത യഹ പശ്യതി ഏതൊരുവനാണോ കാണുന്നത്, ഏവം പശ്യതി ഇങ്ങനെ ആരാണോ അറിയുന്നത്, സ ഏതദേവ പശ്യതി അവൻ ആ പരമാത്മാവിനെ അറിയുന്നു എന്നാണ്. ആ പരമാത്മാവ് എങ്ങനെ ഈ ജീവഭാവത്തിൽ എത്തിച്ചേർന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആദ്യം എന്ത് ചെയ്തു? ആ പരമാത്മാവ് ഹിരണ്യഗർഭരൂപത്തിലായി, പഞ്ചഭൂതങ്ങളുടെ എല്ലാം സൃഷ്ടികർത്താവും സർവശരീരങ്ങളുടെയും സൃഷ്ടികർത്താവുമായ ആ ഹിരണ്യഗർഭനായി മാറി. അത് കഴിഞ്ഞ് ഇവയെല്ലാം സൃഷ്ടിച്ചു, സൃഷ്ടിച്ചിട്ട് തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ആ പ്രാണിശരീരങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ പ്രവേശിച്ചു, അവിടെ ജീവഭാവത്തിൽ കടന്ന് ശരീരേന്ദ്രിയങ്ങളോടുകൂടി സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ സ്ഥിതി ചെയ്യുന്ന അവന് ആരാണോ ആ പരമാത്മാവ് തന്നെയാണ് ഈ ജീവഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഏവം പശ്യതി അവൻ ആ പരമാത്മാവിനെ അറിയുന്നു. യത്തപ്രകൃതം ബ്രഹ്മ, അതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പരമാത്മാവ് എന്ന്. ഈ മന്ത്രത്തിൽ പറയുന്നത് ആ പരമാത്മാവ് എങ്ങനെ ജീവാത്മഭാവത്തിലെത്തി, അങ്ങനെ എത്തിയിട്ടും എന്തുകൊണ്ടത് പരമാത്മാവായി തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അവൻ ആ പരമാത്മാവിനെ അറിയുന്നു, അല്ലെങ്കിൽ ആ പരമാത്മാവിനെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത് എന്നാണ് ഹിമാവ് മന്ത്രത്തിൽ പറയുന്നത്.